ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം. ശ്രീ എ റഹിം, ഒരു കാൽനൂറ്റാണ്ടിന് ശേഷം ത്രിപുരയും CPM നഷ്ടമായിരിക്കുകയാണ്. പശ്ചിമബംഗാളിൽ നഷ്ടമായതിന്റെ, പശ്ചിമബംഗാളിൽ 2010 തോറ്റതിന്റെ ക്ഷീണത്തിൽ നിന്ന് പൂർണ്ണമായും ഇപ്പോഴും CPM മാറിയിട്ടില്ല. ഇപ്പോൾ ത്രിപുരയും, ചുവപ്പുകോട്ടയായിരുന്ന ത്രിപുരയും നഷ്ടമായിരിക്കുന്നു. എങ്ങനെയാണ് CPM ഈ പരാജയത്തെ കാണുന്നത്?
ബംഗാളാകട്ടെ, ത്രിപുരയാകട്ടെ, ഇതൊന്നും ഞങ്ങളുടേതായിരുന്നില്ല. ആദ്യം മുതൽക്കേ ഞങ്ങൾ പൊതുവെ നേടിയെടുത്തതാണ്. അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടതിനെ തിരികെ നേടിയെടുക്കാനുള്ള ശേഷി ഈ പാർട്ടിക്കുണ്ട്. കാരണം ഞങ്ങൾ വെക്കുന്ന രാഷ്ട്രീയം ശരിയാണെന്ന് ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വരുന്ന പ്രതിസന്ധികളെ വളരെ സ്ഥിരതയോടെയും ത്യാഗപൂർണമായും നേരിട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തുടർന്നും പ്രവർത്തിക്കാം. ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കും, ഞങ്ങളെ ഏറ്റുവാങ്ങുമെന്ന വിശ്വാസം തന്നെ ഞങ്ങൾക്കുണ്ട്. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ചോർന്നു പോകുന്നില്ല. പരാജയപ്പെട്ടതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും ഇടതുപക്ഷത്തിന്റെ ആവശ്യകതയും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇടതുപക്ഷം കൂടുതൽ ആവശ്യപ്പെടുന്ന, ആവശ്യമായി മാറുന്ന ഒരു കാലത്തെയാണ് ഭാരത കഥങ്ങളൊക്കെ ദിവസം അടയാളപ്പെടുത്തുന്നത്. സംഘപരിവാർ കൂടുതൽ ശക്തി നേടുന്നു എന്നതിന്റെ അർത്ഥം സംഘപരിവാർ പ്രാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് അതിന്റെ സ്വാഭാവികമായ നാച്ചുറൽ കോസ് ആണല്ലോ, അതുണ്ടാവുമല്ലോ, അത് അതാണല്ലോ പ്രകൃതിയുടെ നിയമവും. തീർച്ചയായും പരാജയം പരാജയം തന്നെയാണ്. ഞങ്ങളുടെ പരാജയത്തെ പരാജയമായി തന്നെ വിലയിരുത്തുന്നു. ആ പരാജയത്തിൽ നിന്ന് ഞങ്ങൾ പാഠം പഠിക്കും, ഞങ്ങൾ കൂടുതൽ ശരിയാകാൻ ശ്രമിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നമുക്ക് ബംഗാളിലേത് പോലെ ഏതെങ്കിലും വരുത്തി, ബംഗാളിൽ ചില ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാർട്ടി തന്നെ പിന്നീട് വിലയിരുത്തിയ ചില പ്രശ്നങ്ങളും ഞങ്ങൾ അവിടെ കണ്ടിരുന്നു. പക്ഷേ ത്രിപുര എന്റെ ഒരു ഡിഫറൻ്റ് ആണ്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ, ഇപ്പോൾ അപ്പുറത്ത് 5 grams കുറഞ്ഞതുപോലെ വളരെ സെൻസിറ്റീവായി ഉയർന്ന് വന്ന ഏതെങ്കിലും ഒരു ഇഷ്യൂ ഒന്നും, സമാനമായ ഏതെങ്കിലും ഒരു പ്രവണത നിങ്ങൾക്ക് ത്രിപുരയിൽ കാണാൻ കഴിയില്ല. ത്രിപുര വളരെ നിസ്വാർത്ഥ ജനശ്രമത്തിന്റെ പ്രതീകമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അത്യപൂർവമായ ഒരു എപ്പിസോഡ് എന്ന് പറയാൻ കഴിയുന്ന മാണിക് സർക്കാർ. അതോടൊപ്പം തന്നെ അവിടെ പഴയ ത്രിപുരയിൽ നിന്ന് ഈ പുതിയ ത്രിപുരയിലേക്കുള്ള മാറ്റം, വടക്കൻ സംസ്ഥാനങ്ങളെ മറ്റ് ഏതൊരു സംസ്ഥാനത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട എല്ലാ പുരോഗതിയും ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഒത്തിരി സംസ്ഥാനം. ടോട്ടലി നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയാവുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള സർക്കാർ വിരുദ്ധ വികാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ യഥാർത്ഥത്തിൽ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ ശക്തികളെ ഒന്നാകെ കുത്തിയോജിപ്പിക്കാൻ
തീർച്ചയായും. ഉത്തരം ഈ ഒരു പോയിന്റിൽ തന്നെയാണ് എനിക്ക് ഒരു പക്ഷേ അടുത്ത് ചോദിക്കാനുള്ളത്. കാരണം റഹിം ഇപ്പോൾ പറയുന്നത്, ആദ്യം പറഞ്ഞു തുടങ്ങിയത് സംഘപരിവാറിനെതിരെയുള്ള ബദലായി വരേണ്ടത് ഇടതുപക്ഷമാണെന്ന് പറയുന്നു. ഇടതുപക്ഷത്തിന് ഇത്രത്തോളം ഒരു പോസിറ്റീവ് ഫീലുള്ള, അതായത് ഒരു തരത്തിലുള്ള ആരോപണങ്ങളുമില്ല, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന്, ഏറ്റവും അധികം ശക്തമായി, ഏറ്റവും ലാളിത്യമുള്ള, ഇന്ത്യയിലെ ഏറ്റവും ലാളിത്യമുള്ള മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും ബദലാകാൻ കഴിയുന്നില്ല, അവിടെ പോലും കയ്യിൽ നിന്ന് പോകുന്നു. പിന്നെ എങ്ങനെയാണ് രാജ്യം മുഴുവൻ ബദലാകുമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നത്?
അല്ല, അത് അതിനൊരു പ്രധാനപ്പെട്ട കാര്യമില്ല. ഇപ്പോ അവിടെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു പറയണം. നിങ്ങൾ നോക്കി എങ്ങനെയാണ് ആ നഷ്ടപ്പെടുന്നത്, ആ കണക്കുകൾ നിങ്ങൾ നോക്കൂ. ഇപ്പൊ കണക്കുകൾ കൊണ്ട് പരാജയത്തെ വിജയമായി വ്യാഖ്യാനിക്കാനാകില്ല. പക്ഷെ ഞാൻ പറയുന്നത്, എങ്ങനെയാണ് അവർ വോട്ട് നേടിയത്, എന്തായിരുന്നു അവരോട് വെച്ച മുദ്രാവാക്യം, അതൊക്കെ എത്ര കാലം നിലനിൽക്കും, എത്ര കാലം നിലനിൽക്കും. ഇപ്പൊ ഇന്ത്യൻ റിയാലിറ്റിയിൽ, ഇപ്പൊ ഇവിടെ മാത്രമല്ല, കാശ്മീരിലെ PDP അവരുടെ കക്ഷികക്ഷിയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു അൾട്രാ റൈറ്റ് മുദ്രാവാക്യം വെക്കുന്ന, വിഘടനവാദ മുദ്രാവാക്യം വെക്കുന്ന വെരി അൾട്രാ റൈറ്റ് ഗ്രൂപ്പുകളെ പോലും, സംഘപരിവാർ അങ്ങനെ തന്നെ അൾട്രാ റൈറ്റ് ഗ്രൂപ്പ് തന്നെയാണ്, അവരെക്കാൾ അതിതീവ്രമായ ഈ വിഘടനവാദത്തിന്റെ മുദ്രാവാക്യം വെക്കുന്നവരെ അവർ ഒരുമിച്ച് നോക്കിയിരിക്കുകയാണ്. എത്ര കാലം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ പർച്ചേസ് ചെയ്ത് നേടുന്നത് നിൽക്കില്ല.
അതൊരു പ്രതീക്ഷ മാത്രമല്ലേ? കാരണം ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ചിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ കാവി അണിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. ഇപ്പോഴും ഇത്തരത്തിലുള്ള ചില സ്വപ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ട്, ഇത് നിൽക്കില്ല എന്നൊരു സ്വപ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് CPM ഓടി ഒളിക്കുകയല്ലേ ചെയ്യുന്നത്?
അങ്ങനെയല്ല, ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ ക്ഷണിക്കാം. നിങ്ങൾ നോക്കൂ, ഇതിനു മുമ്പ് BJP ത്രിപുര അടുത്തറിഞ്ഞിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം, BJP ത്രിപുര അടുത്തറിയാൻ പോകുന്നതേ ഉള്ളൂ. BJP ഏറെക്കാലമായി അടുത്തറിഞ്ഞ ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കുറച്ചു കാലം മുമ്പ് നടന്നിരുന്നു, ഗുജറാത്ത്. അവിടെ ബി ജെ പിക്ക് നേട്ടമുണ്ടായി എന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ പോലും ഉറപ്പ് പറയില്ല. അപ്പോൾ അവർ അറിയട്ടെ, ജനാധിപത്യം ഇപ്പൊ ബി ജെ പി തന്നെ വെച്ച് മുദ്രാവാക്യം എന്ന് പറയുന്നത് മാറ്റത്തിന് വേണ്ടി ഓട്ടമാണല്ലോ. മാറ്റം അവർ അനുഭവിക്കുന്നു, ആ അനുഭവത്തിൽ നിന്ന് ജനങ്ങൾ ആ അനുഭവം തെറ്റാണ് എങ്കിൽ ജനം അതിനെ വീണ്ടും വീണ്ടും സ്വയം ഭരിക്കുന്നതെന്ന് നമുക്ക് കരുതാനാകുമോ? ഉദാഹരണം ഞാൻ പറയാം, ഞങ്ങൾ ഒന്നുപോലും ഇല്ലാതിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ബലത്തിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാനമായിരുന്നു ഹിമാചൽ പ്രദേശ്. ഞങ്ങൾക്ക് അവിടെ സീറ്റ് നേടാനായി, അത് എത്ര കാലത്തെ ഞങ്ങളുടെ അധ്വാനമാണ്. അവിടെ അധികാരത്തിൽ വരുമൊന്നും ഒരു പ്രതീക്ഷയിലില്ലാത്ത ഇടത്ത് പോലും ജനങ്ങളുടെ ഇടയിൽ തുടർച്ചയായി പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് ആവശ്യമായ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വരിക. ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇന്നല്ല, എക്കാലവും അങ്ങനെയാണ്. ഒന്ന്, രണ്ട്, ബി ജെ പിയുടെ വേദനയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. അവിടെ നമുക്ക് സ്വാഭാവികമായും ഒരു മതേതര വിശ്വാസികൾക്ക് ബി ജെ പിയുടെ വളർച്ചയെ നെഗറ്റീവായി കാണുന്നവർക്ക് നിരാശതോന്നും. പക്ഷേ ഒരു അതർസൈഡുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ സമീപകാലത്തിലൊന്നുമില്ലാത്ത വിധമുള്ള കർഷക കലാപങ്ങൾ ഉയർന്നു വരുന്നു. ഈ നയങ്ങൾക്കെതിരായിട്ടും സംഘപരിവാറിനെതിരായി ശക്തമായ നിലപാടുകൾ ഉയർന്നു വരുന്നു എല്ലായിടത്തും ഉയർന്നു വരുന്നു. അതുകൂടി നമ്മൾ കാണണം.
പക്ഷെ ജനാധിപത്യത്തിൽ വോട്ടും അധികാരവും തെരഞ്ഞെടുപ്പ് ഫലവുമാണ് ഏറ്റവും പ്രധാനം അല്ല എന്ന് പറയാൻ കഴിയില്ല. ഇത്രയും സമരങ്ങൾ ഉയർന്നു വന്നിട്ട് പോലും തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ, എവിടെയെങ്കിലും ഒന്നോ രണ്ടോ തുരുത്തുകളിൽ ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അല്ലാതെ ഒന്നും തന്നെ എടുത്തു കാണിക്കാൻ കഴിയുന്നില്ല. ഒരു ബദലായി ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ ഒരു പ്രതിരോധം RSSനുള്ളതായി
അല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും അങ്ങനെയാണ്. നിങ്ങൾ നോക്കി, ഞാൻ ഉദാഹരണം പറയാം. ഇതൊന്നും ഇപ്പോ കോൺഗ്രസ് ഇന്ത്യയിൽ ഈ നിലയിലേക്ക് തകരുമെന്ന് ആരെങ്കിലും കരുതി? ഉദാഹരണം ഞാൻ പറയാം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വേറൊരു ബദൽ ഉണ്ടാകുമെന്നോ വേറൊരു ഭരണമാറ്റം, നിങ്ങൾ പറഞ്ഞ ബദൽ എന്നത് മാറ്റി ഞാൻ താങ്കൾ പറഞ്ഞ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലെ ഭരണമെന്ന റിയാലിറ്റിയെ അഡ്രസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, വേറൊരു കൂട്ടർ ഡൽഹിയിൽ ഭരണത്തിൽ വരുന്നുണ്ട്. ഒരാളും കരുതിയിരുന്നില്ല, ഒരാളും എന്നെ എതിർക്കാൻ ഭരണത്തിലേക്ക് വരില്ല എന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നിന്നില്ലല്ലോ, അടിയന്തരാവസ്ഥയുടെ ആയുസ്ത്രകാലം ഉണ്ടായിരുന്നു, അതിനുശേഷമുള്ള ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയത്തിന്റെ ആയുസ്ത്രകാലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഞാൻ ഇൻ ടോട്ടലി ഞാൻ പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യത്തിൽ എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്, എന്റെ പാർട്ടിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്. ആ ജനാധിപത്യത്തിന് ശക്തിയുണ്ട്, ആ ശക്തിയെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടായിരിക്കുന്നത് പണക്കൊഴുപ്പ് കൊണ്ടും അതിസമ്പന്നത കൊണ്ടും അവർ നേടിയെടുത്ത ഒരു വിജയമാണ്. ഒരു എത്തിക്സും അവർ പറയുന്ന, നിങ്ങൾ നോക്കൂ, ദേശീയതയെ കുറിച്ചുള്ള ഒരു ക്യാമ്പയിൻ ത്രിപുരയിൽ നിന്നും അവർ പറഞ്ഞില്ലല്ലോ. കാരണം ത്രിപുരയിൽ ആന്റി നാഷണലിസമായി ചേർന്നു കൊണ്ട് ഭരണം നടത്തുന്നു. കാശ്മീരിലേക്ക് പോകുമ്പോൾ PDPയുമായി, ഈവൻ കേരളത്തിലേക്ക് വന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ടോ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഗ്രൂപ്പുകളുമായി പോലും
ഈ പറഞ്ഞ കാര്യം, അതായത് ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോഴും അതനുസരിച്ച് കൃത്യമായി തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ബി ജെ പി പയറ്റുന്നുണ്ട്. തീർച്ചയായും കേരളത്തിൽ ഇപ്പോഴും CPM വലിയ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ ത്രിപുരയിലെ ഫലം കാണുമ്പോഴെങ്കിലും CPM കണ്ണു തുറക്കുന്നുണ്ടോ? കേരളത്തിലും അത്ര സുരക്ഷിതമായിരിക്കില്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നുണ്ടോ?
അല്ല, കേരളത്തിൽ എല്ലാ കാലവും വളരെ ജാഗ്രതയോടെ, ജാഗ്രത പ്രത്യേകമായിട്ടല്ല, വളരെ ജാഗ്രതയോടെ തന്നെയാണ് കേരളത്തിലെ എക്കാലവും ഞങ്ങൾ സംഘപരിവാറിനെ നേരിടാൻ.
അല്ല, ആ സാഹചര്യമല്ല ഇപ്പോൾ, കാരണം മറ്റെങ്ങും ഇല്ലാത്ത രീതിയിൽ, മറ്റൊരിക്കലും ഇല്ലാത്ത രീതിയിൽ സംഘപരിവാർ BJP നേതൃത്വം ഇപ്പോൾ ശക്തമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു പഴയ വിശ്വാസത്തിൽ മാത്രമാണോ CPM നിൽക്കുന്നത്?
അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ നോക്കുക, അത് ഈ വരാൻ പോകുന്നത് മാത്രമല്ല, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും BJP തന്നെയാണ് പ്രയോഗിച്ചത്. BJPയിലേക്കുള്ള ഒരു അസ്വസ്ഥത മാറി, ഒരു ഐറ്റം ഞങ്ങൾ ഇതാ മാറ്റിയിരിക്കുന്നു, വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ഒരു പുതിയ ബ്ലോക്കിനെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു, NDA ഉണ്ടായിരിക്കുന്നു, PC തോമസ് വന്നിരിക്കുന്നു, ഇങ്ങനെ വേറൊരു ഏതാണ്ട് ഒരു വിദ്യർ കൊളീഷൻ പോലെ ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ നേരത്തെ. അവർക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു, തീർച്ചയായിട്ടും BJP പറയുന്നത് ശരിയാണ്. ആ സാഹചര്യങ്ങളിൽ അവർ ഭരണത്തിലിരിക്കുന്നു, മറ്റു അമിത്ഷാ ആവർത്തിച്ച് കേരളത്തെ കുറിച്ച് സ്വപ്നം കാണുന്നു. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തെ സംഘപരിവാറിൽ നിന്ന് മോചിപ്പിക്കുന്നത് കേരളമാകെ ഇറങ്ങിയെന്നുകൊണ്ടാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രോ സംഘപരിവാർ ക്യാമ്പയിൻ കേരളത്തിലെ മാധ്യമങ്ങളാകട്ടെ, കേരളത്തിലെ സാംസ്കാരിക ലോകമാകട്ടെ, ആരും ഒരു പരിധി അംഗീകരിച്ചു കൊടുക്കില്ല. കേരളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ നോക്കും നിങ്ങൾ, ഒരു പ്രോ സംഘപരിവാർ സിനിമ തുലവും തുച്ഛമായിരിക്കും, തുച്ഛമായിരിക്കും. നിങ്ങൾ അത് ഒരു ലെഫ്റ്റ് ഓറിയന്റഡ്, കാരണം എന്താ, കേരളത്തിന്റെ ശ്വാസവായു പോലും അങ്ങനെയാണ്.
അങ്ങനെയായിരുന്നു പശ്ചിമബംഗാളും, ഞാൻ കണ്ടിരുന്ന പശ്ചിമബംഗാളും ഒരു കാലത്ത് അങ്ങനെയായിരുന്നു 2010 മുൻപ്.
അല്ല, പശ്ചിമബംഗാൾ എന്ന് പറയുന്നത് മറ്റൊരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. പശ്ചിമബംഗാൾ BJP നേടിയെടുത്ത വിജയമല്ലത്, നിങ്ങൾക്ക് പക്ഷോപകാലിൽ
ബി ജെ പി നേടിയ വിജയമല്ല, പക്ഷെ 2010 ശേഷം സി പി എമ്മിന് എന്ത് നേട്ടം അവിടെ ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു? ഇപ്പോൾ ബി ജെ പി ആണ് അവിടെ സി പി എമ്മിനേക്കാൾ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത്.
അല്ല, അപ്പൊ ഞാൻ പറയാം, അപ്പൊ പക്ഷേ നിങ്ങൾ ബി ജെ പി അല്ല നേടിയെന്ന് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ പശ്ചിമബംഗാളിലുണ്ടായ പരാജയത്തെ തൃണമൂലാണ് മുതലാക്കിയെടുത്തത്. ആ തൃണമൂലിന്റെ മാത്രം പോലും വിജയമല്ല, ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ആന്റി സംഘപരിവാർ ക്യാമ്പയിനിലേക്ക് ഇറങ്ങിപ്പോലെ പൂർണ്ണമായും ശക്തിയോടുകൂടി ഒരു ആന്റി മാർക്സിസ്റ്റ് ക്യാമ്പയിനിലേക്ക്, ഒരു കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ വിമോചന സമര കാലഘട്ടത്തെല്ലാം അനുസ്മരിപ്പിക്കുന്ന ഒരു ആന്റി മാർക്സിസ്റ്റ് ക്യാമ്പയിനിലേക്ക് മീഡിയ മുഴുവൻ പോയപ്പോൾ അതിലുണ്ടായ ഒരു അതാണ് പശ്ചിമബംഗാളിലുണ്ടായ സംഭവം. അതിൽ ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചകളും കുറവുകളും എല്ലാം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സൂചിപ്പിച്ചതിലൂടെ വിലയിരുത്തുകയും തിരിച്ചറിച്ചിട്ടുള്ളതുമാണ്. ഞാൻ പറഞ്ഞത് അന്ന് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുൾപ്പെടെ പശ്ചിമബംഗാളിന്റെ പൊതു മനസാക്ഷി ഉൾപ്പെടെ സംഘപരിവാറിലേക്ക് പോയില്ല.
തീർച്ചയായും സി പി എം പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അവസാനമായി ഒറ്റക്കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ഒരു സാഹചര്യത്തിലെങ്കിലും സി പി എം നേതൃത്വം തങ്ങളുടെ നേതൃത്വത്തിന്റെ ഭാഗത്തും അല്ലെങ്കിൽ എടുക്കുന്ന നിലപാടുകളിലുമൊക്കെ എന്തൊക്കെയോ ചില പാളിച്ചകൾ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ഇനിയെങ്കിലും തയ്യാറാകുമോ?
അല്ല, എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ട് എങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും പറയുന്ന പ്രവണതയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ തെറ്റിരുത്തൽ രേഖകളൊക്കെ പരസ്യപ്പെടുത്താണ്, പരസ്യമായി തന്നെ ജനങ്ങളോട് ഏറ്റവും പറയും. പക്ഷേ ബിജു നോക്കൂ, ഇവിടെ എന്താണ് ഞങ്ങളുടെ പിശക് പറയും? എന്താണ് ഞങ്ങൾ തിരുപ്പുകയും ഞങ്ങൾ തിരുത്തേണ്ടത്? ലളിത ജീവിതമായിരുന്നില്ലേ? ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായ ജീവിതം, ഒരു പക്ഷേ ലോകത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു 10 പേരെ ലിസ്റ്റ് ചെയ്താൽ ഒന്ന് മാണി സംബന്ധമായിരിക്കും. നിങ്ങൾ നോക്കൂ, അവിടുത്തെ വികസനം, ഞങ്ങളവിടുത്തെ സാമൂഹ്യ മുന്നേറ്റത്തിൽ ഒരു അവിടുത്തെ വിഭവ സമുദ്രത്തിന്റെ എല്ലാ പരിമിതികൾക്കുകൊണ്ട് ഒരുപാട് മുന്നേറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അവിടുത്തെ ലോങ് തോന്നും, അവിടെ ഞങ്ങൾ എന്താണ്, അവിടെ ഞങ്ങൾക്കെതിരായ എന്ത് വിമർശനമായിരുന്നു ഞങ്ങൾ? ഒന്നുമില്ല. നിങ്ങൾ പറയൂ, ഇനിയും ഞങ്ങൾ പറയുന്നു ഈ എന്നിട്ടും ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് ഞങ്ങൾ തിരുത്തും. അതിലൊരു ദുരഭിമാനത്തിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല.
തീർച്ചയായും നന്ദി റഹീം, ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിനെ.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.